നമസ്കാരം ശ്രീ റോയ് മാത്യു, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം
ശ്രീ റോയ് മാത്യു, ഇന്നിപ്പോൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്ത് വിഭവമാണ് താങ്കൾ വിവരിക്കാൻ പോകുന്നത്?
ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ഒരു വെറൈറ്റി സാധനം, പനീർ പൊള്ളിച്ചത് ആണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്.
പനീർ പൊള്ളിച്ചത്, നമ്മുടെ സാധാരണ നാട്ടില് കരിമീൻ പൊള്ളിച്ചതാണ് കഴിച്ചിട്ടുള്ളത്. അപ്പൊ കരിമീനു പകരം ഇവിടെ കരിമീൻ കിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ?
കരിമീൻ കിട്ടും, ഫ്രോസൺ ആയിട്ട് കിട്ടും. പക്ഷെ ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള പനീറിനെ എങ്ങനെ കേരളത്തിന്റെ രീതിയിലേക്ക് ആക്കാം എന്നുള്ളൊരു ശ്രമമാണ്.
വെജിറ്റേറിയൻസിന് കഴിക്കാനും കഴിയുന്നുള്ളതുകൊണ്ട്
തീർച്ചയായിട്ടും നല്ല കായ് പ്രോട്ടീൻ ഉള്ള സാധനമാണ്. ഒത്തിരി സ്ഥലത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. അതാണ് ഞാൻ ശ്രമിച്ചു നോക്കുന്നത്.
നമ്മുടെ മലയാളികളുടെ സ്വന്തം വിഭവമായ കരിമീൻ പൊള്ളിച്ചതിന് പകരം നോർത്ത് ഇന്ത്യ കൂടെ ചേർത്തുകൊണ്ട് പനീർ പൊള്ളിച്ചത് എന്നൊരു വിഭവം. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? ഈ പനീർ പൊള്ളിച്ചത് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നത്
പനീർ 500 ഗ്രാം, ജിഞ്ചർ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ,
ഓക്കെ,
ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി സെലക്ട് ചെയ്തത് 3 എണ്ണം, നല്ല ശരിക്കും റൈപ്പായിട്ടുള്ള ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, സ്ലൈസ് ചെയ്ത ഓണിയൻ 1 എണ്ണം, ടെർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, കൊറിയാൻഡർ പൗഡർ 1 ടേബിൾ സ്പൂൺ, ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, കറി ലീവ്സ് 1 സ്പ്രിഗ്, ടാമറിൻഡ് 1 ലെമൺ സൈസ് ബോൾ, കോക്കനട്ട് ക്രീം 200 മില്ലി, മസ്റ്റർഡ് സീഡ്സ് 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, സോൾട്ട് 15 ഗ്രാം, കോക്കനട്ട് ഓയിൽ 20 മില്, പിന്നെ കായം 1 പിഞ്ച്, ക്യൂമിൻ പൗഡർ 10 ഗ്രാംസ്. ഇത്രയുമാണ് ഇതിന് വേണ്ട ചേരുവകൾ.
ഓക്കെ, അപ്പൊ അതായത് കോക്കനട്ട് ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്ന കേരളീയ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുന്ന വിഭവം കൂടിയാണ്.
അതാണ് മസ്റ്റർഡ് സീഡ്സും കറി ലീവ്സും
എല്ലാം ഉണ്ട്,
പുളിയും എല്ലാം ചേർത്തിരിക്കുന്നു.
ഓക്കെ, എന്നോട് നമ്മുടെ ശ്രോതാക്കൾക്ക് എഴുതിയെടുക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ ഒന്ന് പറയാമോ?
പനീർ 500 ഗ്രാം, ജിഞ്ചർ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി ചെറുതായി അരിഞ്ഞത് 3 എണ്ണം, ടൊമാറ്റോ ശരിക്കും പഴുത്തത് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, ഉള്ളി ചെറുതായി അരിഞ്ഞത് 1 എണ്ണം ലാർജ്, ടെർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, കൊറിയാൻഡർ പൗഡർ 1 ടേബിൾ സ്പൂൺ, ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, കറി ലീവ്സ് 1 സ്പ്രിഗ്, ടാമറിൻഡ് 1 ലെമൺ സൈസിനുള്ളൊരു ബോൾ, കോക്കനട്ട് ക്രീം 200 മില്ലി, മസ്റ്റർഡ് സീഡ്സ് 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, കോക്കനട്ട് ഓയിൽ 20 മില്, സോൾട്ട് കായം 1 പിഞ്ച്, ക്യൂമിൻ പൗഡർ 10 ഗ്രാംസ്.
തീർച്ചയായും. അപ്പോ ഇത്രയും സാധനങ്ങൾ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി തുടങ്ങേണ്ടത്? അതിന് മുൻകൂട്ടി എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തണമോ എന്ന കാര്യം കൂടി ഒന്ന് പറയാമോ?
ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പനീർ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പനീർ ചെറിയ ബ്ലോക്കായിട്ടാണ് വരുന്നത്. അത് ചെറുതായിട്ട് ഒരു സോർട്ട് ഓഫ് 100 ഗ്രാം 150 ഗ്രാം സ്ലൈസ് ആക്കി എടുക്കണം, അതായത് മുറിഞ്ഞു പോകാത്ത രീതിയിൽ.
അതായത് ഏത് വലിപ്പം, എത്രത്തോളം വലിപ്പം ഉണ്ടോ അങ്ങനെ പറയാൻ കഴിയും?
ഒരു അതായത് ചെറിയ രീതിയിലുള്ള, അതായത് 500 ഗ്രാമിന്റെ ബ്ലോക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് 3 സ്ലൈസ് ആക്കി അരിയണം. അതിനുശേഷം അത് ശകലം ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റും ശകലം ഉപ്പും കായവും കൂടെ ജസ്റ്റ് ഒന്ന് പുരട്ടി മാറ്റി വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെറിയ പാത്രത്തില് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം കരിയാപ്പലയും ഇട്ട് ഓനിയൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഓനിയനും കൂടി താളിക്കുക, വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത് ശരിക്കും ബ്രൗൺ ആയി വന്നതിന് ശേഷം ഈ പറഞ്ഞ രീതിയിലുള്ള മസാലകൾ, അതായത് ഈ കൊറിയാൻഡർ പൗഡർ, ഈ ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, അതെല്ലാം ചേർത്തിട്ട് അടുത്ത ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റി, ചെറിയ തീയിൽ വഴറ്റി അതിന്റെ പച്ചമണം പോകുന്നതിനു മുന്നേ ഒന്ന് വഴറ്റുക. അതിനുശേഷമാണ് നമ്മുടെ ഈ പുളിവെള്ളം അതിലേക്ക് ചേർക്കുന്നത്. പുളിവെള്ളവും ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്നതും അതിന്റെ അകത്തേക്ക് ചേർത്ത് ചെറിയ തീയിൽ കുക്ക് ചെയ്തിട്ട് അത് പറ്റുന്നിടം വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ അതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. പിന്നെ പാകത്തിന് ഉപ്പ് പറഞ്ഞിരിക്കുന്ന ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം അതിലേക്ക് ചേർക്കും. അപ്പോ അതിനുശേഷം ഏകദേശം ഒരു കോട്ടിംഗ് പരുവത്തിലാവുന്ന ഒരു ഇത് വരുമ്പോൾ അത് അടുപ്പത്ത് നിന്ന് മാറ്റി ഒരു സൈഡിൽ മാറ്റി വെക്കുന്നു. അതാണ് നമ്മൾ അതിന്റെ ഒരു ബേസിക് സോസ്. അതിന്റെ ആ മസാല, നമ്മൾ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്ന മസാല ഉണ്ടാക്കുമ്പോഴും ഇത് സെയിം പനീറിന്റെ മസാല ഉണ്ടാക്കുമ്പോഴും സെയിം അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ,
പിന്നീട് വന്നിട്ട് നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പനീറിനെ ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സാധാരണ കേസിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് പനീർ എടുക്കുന്നത്. ഇത് നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനുള്ള രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ശകലം ഒരു എണ്ണ സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ പാനിൽ ഒഴിച്ചിട്ടോ പാൻ ചൂടാക്കി ജിഞ്ചഗാർലിക് പേസ്റ്റ് പരട്ടി വെച്ചിരിക്കുന്ന പനീർ നമ്മുടെ ഫോക്ക് കൊണ്ടോ അല്ലെങ്കിൽ കത്തിയുടെ അറ്റം കൊണ്ടോ ചെറിയ തുള പോലെ ഇങ്ങനെ ചെറിയ കുത്തി കുത്തി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് പാനിലിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന പനീർ സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ നാടൻ വാഴയില, ശരിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും ആക്ച്വലി, കരിമീൻ പൊള്ളിക്കുന്നതിന് നമ്മൾ വാഴയില എടുത്തിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിം കാണിക്കുമ്പോൾ അത് സോഫ്റ്റ് ആകും. അതിനുശേഷം അത് വെച്ചിട്ട് ഒരു ഏറ്റവും താഴെ പനീറിന്റെ അതിന്റെ മസാല ആദ്യമേ വെച്ചിട്ട് പനീർ അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ശകലം കൂടി മസാല അതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മളൊരു പാഴ്സൽ ഉണ്ടാക്കുന്ന രീതിയിൽ അത് റാപ്പ് ചെയ്ത് നമ്മുടെ ചോറൊക്കെ പൊതിയുന്ന രീതിയിൽ വായ്ക്കായിട്ട് സ്ട്രിങ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ഏത് സമയത്ത് നിങ്ങൾ കഴിക്കാൻ റെഡി ആവുന്നുണ്ടോ, ഡിന്നറിന്റെ സമയമാവുക, ഇതൊക്കെ ഒരു നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരിക്കാം, ഒരു ദിവസം മുമ്പ് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ റെഡി ആവുമ്പോ സമയത്ത് രണ്ട് രീതിയിൽ ഇതിനെ ചെയ്യാം. ഒന്ന് ഫ്രൈയിങ് പാനിൽ ചെയ്യാം എണ്ണ ഒഴിച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഓവനിൽ അതിനെ ബേക്ക് ചെയ്യാം.
എത്ര സമയം ചെയ്യേണ്ടി വരും?
അത് സാധാരണ ഫ്രൈയിങ് പാനിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ്സ് ഫാൻ എടുത്തിട്ട് എണ്ണ ശകലൊരു എണ്ണ സ്പ്രേ ചെയ്യുകയോ എണ്ണ ഒഴിക്കുകയോ ചെയ്തിട്ട് പാഴ്സൽ പാനിന്റെ അകത്ത് വെച്ചതിന് ശേഷം ശകലം തീ ഹൈയിൽ വെച്ച് പിന്നീട് വന്നിട്ട് തീ കുറച്ച് രണ്ട് സൈഡും തിരിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം റെഡ്യൂസ് ചെയ്തിട്ട് കവർ ചെയ്ത് 3-4 മിനിറ്റ്സ് പാനിൽ ആവുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അതപ്പോ നമുക്ക് ആ ബനാന ലീവ്സിന്റെ ബേണിങ് ബേൺ ചെയ്തിട്ടുള്ള ഒരു സ്മെല്ലും എല്ലാം കൂടെ അതിന്റെ അകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്.
ഓവനിലാണെങ്കിൽ
ഓവനിലാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് റാപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് അലുമിനിയം ഫോയിലിൽ ഇത് റാപ്പ് ചെയ്തതിനും കുഴപ്പമൊന്നുമില്ല. ബനാനയുടെ മുകളിൽ അലുമിനിയം ഫോയിലിന്റെ അത് റാപ്പ് ചെയ്തിട്ട് ഓവനിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു 160 degrees ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിനു ശേഷം ഒരു 10 മിനിറ്റ്സ് ഓവനിൽ 160-180 degrees അത് ഇട്ടാൽ മതിയാവും, റെഡിയാവും. പനീർ എന്നിന്റെ ഇത് പലരും പനീർ ആക്ച്വലി ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഈ എല്ലാ ദിവസവും പനീർ കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആക്ച്വലി പലരും പറയുന്നുണ്ട് ആക്ച്വലി ഒരു ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഡയബറ്റിക്സോ ഉള്ളവർ പനീർ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് വല്ലപ്പോഴും, അതായത് ഒരു ഒരു നല്ല ഒരു ചില ഇന്റർവെലിന് ശേഷം ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല.
ഈ വാഴയില പോസ്റ്റുകളുടെ എല്ലാ ഭാഗത്തും കിട്ടാൻ അത്ര സുലഭമായിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിൽ ചെയ്യാൻ കഴിയുമോ ഇത്?
അത് നമ്മുടെ പൊള്ളിച്ച സാധനം എന്ന് പറഞ്ഞാൽ വാഴയിലയിൽ മാത്രമാണ് ചെയ്യാനായിട്ട് സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഇത് ഇതിന്റെ ഈ മസാല ഉണ്ടാക്കി ഈ ചെറിയ പാനിൽ വെച്ചിട്ട് ഇലയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഈ ജസ്റ്റ് മസാലക്കകത്ത്, നമ്മുടെ നാടൻ മസാലക്കകത്ത് ഈ പനീർ ഇതേ തന്നെ കിടക്കും. അതിനും അതിൻ്റെതായ രുചി ഉണ്ടാവും, ആ സോസിന്റെ രുചി ഉണ്ടാവും. നമ്മൾ എപ്പോഴും കാണുന്നത് പനീർ ബട്ടർ മസാല, പനീർ ടിക്ക ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ രീതിയിൽ കാണുമ്പോൾ അതിനൊരു വേറൊരു വെറൈറ്റി എങ്ങനെ ആക്കാം എന്ന് ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, ഒരുവിധം ടേസ്റ്റും ഉണ്ട് എന്നാണ്.
ഈ പനീർ അല്ലാതെ മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ ഇതിനകത്ത് നടത്താൻ കഴിയും, അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുമോ?
എന്റെ അനുഭവത്തിൽ ആക്ച്വലി ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഇത് ബോയിൽ ചെയ്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് പാർബോയിൽ ചെയ്യുക എന്ന് പറയും, ചെറുതായിട്ട് ഹാഫ് കുക്ക് ചെയ്തിട്ട് ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ അതും ഒരു വെറൈറ്റിയാണ് ഇതിന്റെ, ഇങ്ങനെ ഇതേ രീതി തന്നെ ചെയ്യാൻ പറ്റുന്നത്.
അതായത് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടാണോ ഇതോടൊപ്പം ചേർത്തിട്ടാണോ?
ഉരുളക്കിഴങ്ങ് മാത്രം, ഉരുളക്കിഴങ്ങ് പൊള്ളിച്ചത് എന്നുള്ള അതിനെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ടും കൂടെ കൂട്ടിയിട്ടാണെങ്കിലും ഹാഫ് ലെയർ പനീറും ഹാഫ് ലെയർ അതിന്റെ മേലെ സോസ് ഒഴിച്ച് വേറെ പൊട്ടിറ്റവും കഴിഞ്ഞിട്ട് രണ്ട് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ഓരോ പരീക്ഷണങ്ങൾ ഓരോരുത്തർക്ക് ഏത് രീതിയിൽ തോന്നുന്നു. ഏറ്റവും പ്രധാനം ഇതിൻ്റെ അകത്ത് അതിൻ്റെ ആ സോസാണ്, അതിൻ്റെ മസാല. പനീറിന്റെ കാര്യത്തിനാണെങ്കിലും അതിൻ്റെ അകത്ത് നിന്നാണ് ടേസ്റ്റ് അതിൻ്റെ വരുന്നത്, പനീറിൽ വരുന്നത്. അപ്പോൾ അതാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു നോക്കിയതിൽ നിന്ന് കിട്ടിയ ഒരു പാഠമാണ്.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി. ഈ വിഭവം പനീർ പൊള്ളിച്ചത് എന്ന പുതിയ ഒരു വിഭവം, കേരളത്തിന്റെ പൊള്ളിച്ച രുചിയും ഉത്തരേന്ത്യൻ പനീറും ചേർന്ന് ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭവം പരിചയപ്പെടുത്തിയതിന് നമ്മുടെ ശ്രോതാക്കൾ പരീക്ഷിച്ച് നോക്കിയ ശേഷം അവർ അഭിപ്രായം അറിയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ശ്രീ റോയി മാത്യു.
ഓക്കെ, താങ്ക് യു.
എസ് ബി എസ് റേഡിയോ 700 കോടി കഥകൾ എണ്ണിത്തീർക്കാൻ ഇനിയും.